SBS Radio.
നമസ്കാരം ഡോക്ടർ നിഷ ജോൺസൺ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ നിഷ. എന്തുകൊണ്ടാണ് പ്രായം കൂടുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ ജനനം മുതൽ 10 വർഷത്തിന്റെ ഒരു കാലയളവിൽ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു പ്രസക്തി എന്താണ്?
തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നമ്മുടെ ഓരോ ഡെക്കേഡ് ഓഫ് ലൈഫ്, അതായത് ഓരോ ദശാബ്ദം ജീവിതത്തിന്റെ, അത് 7 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ ഡെഫിനറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോ ഡെക്കേഡില് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും, ശാരീരികമായി വരുന്ന ഓരോ മാറ്റങ്ങളില് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി റിക്വയർമെന്റ്സ് പല സമയത്ത് പല ഡിഫറെന്റ് രീതികളാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കേണ്ടതും ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടത്. സോ ദർ ഇസ് ഡെഫിനറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദാറ്റ്.
ഓക്കെ, അപ്പോൾ ഒരു ദശാബ്ദം എന്നൊരു കണക്കിൽ ഡയറ്ററി റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം വളരെയധികം സഹായിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. ആദ്യം തന്നെ 1 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലായിരിക്കും ഈ ഒരു ഒരു കാലഘട്ടത്തിലെ ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്?
തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ആദ്യ ദശകം എന്ന് പറയുന്ന ആ അവരുടെ ബാല്യകാലം, പിഞ്ച് പ്രായത്തിൽ നിന്ന് അവർ വലുതായി വരുന്ന ആ സമയത്ത് വളരെ ശരീരത്തിൽ പല ചേഞ്ചസ്, വേഗതയേറിയ ഒരു വളർച്ച കാലമാണ് നമ്മൾ നോക്കുമ്പോൾ. അപ്പോ അവർക്ക് ശരീരത്തിന് വേണ്ട, വളർച്ചയ്ക്ക് വേണ്ട, ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പേരൻസ് പലപ്പോഴും കൊടുക്കാൻ ശ്രമിക്കും. പ്രോട്ടീൻ റിക്വയർമെന്റ്സ്, കാർബോഹൈഡ്രേറ്റ് റിക്വയർമെന്റ്സ്, അതെല്ലാം അവർ ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കും. ബട്ട് നമ്മൾ പലപ്പോഴും ആസ് എ ജി പി എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് മെജോറിറ്റി ഓഫ് ദി ടൈം പേരൻസ് പറയുന്നത് കുഞ്ഞ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പച്ചക്കറികളിൽ താല്പര്യമില്ല, ഫലങ്ങൾ എല്ലാം ഒന്നും കഴിക്കുന്നില്ല, അപ്പോൾ ഞാൻ എങ്ങനെ അവരെ കഴിപ്പിക്കാം, അല്ലെങ്കിൽ അവര് എന്തോ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമേ കഴിക്കുന്നുള്ളൂ, ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്നില്ല, പലപ്പോഴും ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി വേസ്റ്റ് ആകുന്നു, എങ്ങനെ അവരെ
കൂടുതലായിട്ട് ഭക്ഷണം മുഴുവനായിട്ട് ഒരു പ്ലേറ്റിൽ ക്ലിയർ ദ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്രവണത മാതാപിതാക്കൾക്ക് പൊതുവെ ഉള്ളതാണ്, അതാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത് അല്ലേ?
അത് തന്നെ, ക്ലിയർ ആയിട്ട്, എക്സാക്ട്ലി. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ പ്ലേറ്റ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് കോണ്ടേഷൻ ആയിട്ട് കൂട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുവാണ് അവരെ. ആ ചെറിയ പ്രായത്തിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഏതാണ് അവർക്ക് ഫുഡ് ഡിസൈഡ് ചെയ്യാൻ, നല്ല ഫുഡ് ഏതാണ്, അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ആസ് പേരൻസ് നമ്മൾ റോൾ മോഡൽസ് ആവുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. ഒരു പോസിറ്റീവ് എൻവയറമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് എല്ലാ ഫുഡുകളിലും തമ്മിൽ ഡിഫറൻസ് ഉണ്ടും, എല്ലാ ഫുഡുകളും അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ടതും, വെജിറ്റബിളും ഫ്രൂട്ടും എല്ലാം ഈക്വൽ എമൗണ്ടിലും നല്ല ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കാൻ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. ആ ഒരു അനുഭവം അവർക്ക് കൊടുക്കണം, ഭക്ഷണത്തിനോടുള്ള ആ ഒരു ആഗ്രഹവും ആ ഒരു അനുഭവം, നല്ലൊരു അനുഭവം നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതാണ്.
അതായത് ഒരു ഡയറ്ററി ബിഹേവിയർ, ഒരു സ്വഭാവം ബിൽഡ് ചെയ്യുന്ന ഒരു സമയമാണ് 1 മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു സമയം.
എക്സാക്ട്ലി, തീർച്ചയായിട്ടും.
അപ്പോൾ അതാണ് ആ ഒരു ദശാബ്ദത്തിൽ ഒരു ഗൈഡ് എന്ന രീതിയിൽ ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നത് അല്ലേ?
കറക്റ്റ്,
അത് തന്നെ. ഇനി രണ്ടാമത്തെ ഒരു ദശാബ്ദം എടുക്കുമ്പോൾ 10 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് ഏറ്റവും ഒരു ഗൈഡൻസ് എന്ന രീതിയിൽ ഇതും കൂടുതലായിട്ട് മാതാപിതാക്കൾക്കായിരിക്കും ശ്രദ്ധിക്കാനുള്ളത്, അത് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒന്ന് പറയാൻ കഴിയുമോ?
പിന്നെ തീർച്ചയായിട്ടും ഈ രണ്ടാം ദശകത്തില് കൗമാരപ്രായമാണല്ലോ, ആ സമയത്ത് ശരീരത്തിൽ പല പല ഹോർമോൺ ചേഞ്ചസ് ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും. അതായത് പുരുഷന്മാരിലാണെങ്കിൽ ഒരു മീശ രോമ വളർച്ച, പ്യൂബിക് ഹെയർ, ആക്സിലറി ഹെയർ ഒക്കെ വളർന്നു വരുന്നു. പെണ്ണുങ്ങൾക്കാണെങ്കിലും മെൻസസിന്റെ ഓൺസെറ്റ് വരുന്നു, വോയിസസിൽ ചേഞ്ചസ് വരുന്നു, ബോയ്സിനാണേലും ഗേൾസിനാണേലും. സ്വെറ്റിൽ അവരുടെ സ്വെറ്റിന്റെ കണ്ടന്റിൽ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ബോഡി ഓർഡർ ഒക്കെ ഉണ്ടാവുന്നു. ആ ഒരു പല ബോഡിലി ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ കൂടെ നടക്കുന്ന ഒരു സമയത്ത് അവർക്ക് ആപ്പിറ്റൈറ്റ് വളരെ അധികം നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കുന്ന ഒരു ടൈമാണ്. കാരണം അവർക്ക് ഭയങ്കര വിശപ്പ്, അമിത വിശപ്പ് വരാൻ സാധ്യതയുണ്ട്. അവർക്ക് പലപ്പോഴും അത് ഹെൽത്തി ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം എന്നില്ല, ചിലപ്പം 10 മണിക്കൂർ കഴിക്കാതിരുന്നിട്ട് പിന്നെ ഒരു 11-ാമത്തെ മണിക്ക് വന്ന് അവർ ഒരു 3 നേരത്തെ ഭക്ഷണം കൂടി ചിലപ്പോൾ ഒരു സമയത്ത് കഴിക്കാനുള്ള ഒരു ആർത്തി അവർക്ക് ചിലപ്പോൾ കാണും. ചിലപ്പോൾ അവർ അൺഹെൽത്തി ചോയ്സ്, അതായത് അനാരോഗ്യമായ ചോയ്സസ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അതായത് റെഗുലറായിട്ട് എനിക്ക് ചോറ് വേണ്ട, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് മതി, അല്ലെങ്കിൽ ഫിസി ഡ്രിങ്ക്സ് മതി, അങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ കഫീൻ റിലേറ്റഡ് ഡ്രിങ്ക്സ് മതി. കാരണം അവർക്ക് എനർജി വേണം, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് ഒത്തിരി അവരുടെ മനസ്സിൽ ബ്രെയിൻ സിഗ്നൽസ് ഒക്കെ ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു എനർജി ഡ്രൈവ് അവർക്ക്
ഡെഫിനറ്റ്ലി
കൂടുതലാണ്. അപ്പോൾ അത് തന്നെ പേരൻസ് പലപ്പോഴും പറയുന്ന ഭയങ്കരമായിട്ട് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നില്ല, പകൽ സമയത്ത് കിടന്നുറങ്ങുന്നു, രാത്രി മൊത്തം ഉണർന്നിരിക്കുന്നു, ഭക്ഷണം ഒന്നും ശരിക്ക് കഴിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഒരു കംപ്ലൈൻറ്റാണ് ഞാൻ സ്ഥിരം കേൾക്കുന്ന പേരൻസിൻ്റെ ആണ്. പക്ഷെ അത് നമ്മൾ എഗെയിൻ ഇറ്റ് കംസ് ടു ദ പോയിന്റ്, നമ്മളവരെ ട്രെയിൻ ചെയ്തെടുക്കുക, റെഗുലറായിട്ട് ഭക്ഷണങ്ങൾ, ഹെൽത്തി ചോയ്സസ് അവരെ പഠിപ്പിച്ചു കൊടുക്കുക, സ്നാക്കിംഗ് ചെയ്യുവാണെങ്കിൽ ഹെൽത്തി സ്നാക്സ് അവർക്ക് അവൈലബിൾ ആയിട്ട് വെച്ചു കൊടുക്കുക. സോ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ അവർക്ക് വിശപ്പ് വരുമ്പോഴേക്കും ഹെൽത്തി ഫുഡ് അവർ സെലക്ട് ചെയ്ത് കഴിക്കും. അപ്പോൾ അവർക്ക് അമിതവണ്ണം വരാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ആ പ്രായത്തിൽ അവർക്ക് കൊടുക്കും.
ഓക്കെ, അപ്പോൾ ഇതൊരു ഹോർമോണൽ മാറ്റങ്ങൾ കൊണ്ടാണ് ഇവരിങ്ങനെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റം കാണുന്നതെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരു സമയത്തെ ഒരു പ്രത്യേകത അല്ലേ? കാരണം എന്നാലാണ് ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുക പലപ്പോഴും.
അതെ, കറക്റ്റ്. അവരുടെ ജീവിതശൈലി തന്നെ മാറുകയാണ്, അവരുടെ ഓരോ തീരുമാനങ്ങളിൽ പല പല തീരുമാനങ്ങൾ അവരെപ്പോഴും എടുക്കും. അപ്പൊ അവരുടെ തീരുമാനങ്ങളാണ് ശരി എന്ന് അവർക്ക് അങ്ങനെ തോന്നുള്ളൂ. അച്ഛനമ്മ വരെ പറയുന്നത് ഇല്ല ശരിയില്ല, അവരുടെ തീരുമാനങ്ങൾക്കാണ് ശരി. അപ്പം
അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുക?
എസെൻഷ്യലി റോൾ പ്ലേ ചെയ്യുന്നതാണ് ഒരു നല്ലൊരു ഗൈഡ്. നമ്മൾ കാണിച്ചു കൊടുക്കുക എങ്ങനെ ചെയ്യണമെന്ന്, പിന്നെ അവർക്ക് ഹെൽത്തി ചോയ്സസ് അവൈലബിൾ ആയിട്ട് കൊടുക്കുക. അപ്പൊ എപ്പോഴും ഹെൽത്തി ആയിട്ട് സ്നാക്സ് അവർക്ക് ഒരു മെയിൻ ഫുഡ് കഴിക്കാൻ താല്പര്യം കാണത്തില്ല, സ്നാക്കിങ്ങിലായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു ഹെൽത്തി സാലഡ്, അല്ലെങ്കിൽ കുറച്ച് ബോയിൽഡ് എഗ്സ്, കുറച്ച് സ്പ്രൗട്ട് വെജിറ്റബിൾസ്, അല്ലെങ്കിൽ ഈ ഗ്രിൽ ചെയ്ത മീറ്റ് എന്തെങ്കിലും, അങ്ങനത്തെ ഹെൽത്തിയർ ആയിട്ടുള്ള ചോയ്സസ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് അവർ കഴിക്കില്ലായിരിക്കും. പക്ഷെ അവർ കഴിക്കേണ്ട ആ വിശപ്പ് വരുന്ന സമയത്ത് ഹെൽത്തിയർ ആയിട്ടുള്ള ചോയ്സസ് എടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ക്യാൻഡീസ് അല്ലെങ്കിൽ ഡോണട്സ് അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡിലേക്ക് അവർ തിരിയില്ല. കാരണം അവരുടെ വിശപ്പ് അടങ്ങിക്കഴിഞ്ഞു, അപ്പൊ ആ ഒരു തൃപ്തി അവർക്ക് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് പിന്നെ അവർക്ക് ആ വേണ്ടാത്ത ഭക്ഷണങ്ങളിലേക്ക് അവർ പോവില്ല.
ഇനി മൂന്നാമത്തെ ദശാബ്ദം, 20 മുതൽ 30 വയസ്സ് വരെയുള്ളവരുടെ കാര്യത്തിൽ പലപ്പോഴും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സിഗ്നലുകൾ പലപ്പോഴും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയായിട്ടാണ് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം, എന്താണ് ഈ ദശാബ്ദത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ?
ഷുവർ. ഇപ്പം ഈ ഒരു മൂന്നാം ദശകത്തിൽ നമ്മൾ കാണുന്ന അവര് മുതിർന്ന പ്രായത്തിലേക്ക് അവരെ കടന്നു കഴിഞ്ഞു, അവരുടെ ജീവിതത്തിൽ അപ്പം എന്താണ് കുറേ ചേഞ്ചസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, സ്ഥാപിച്ചു കഴിഞ്ഞു. അവർക്ക് ഒന്നീ അവർ കോളേജിൽ കയറുക, അല്ലെങ്കിൽ പുതിയ ജോലി, അല്ലെങ്കിൽ കുടുംബം സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ പല പല ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം പീരീഡിൽ അവരുടെ ശരീരത്തിൽ ഈ അധികമായ എന്താ പറയുക ശാരീരിക കൊഴുപ്പ് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലൂസ് ചെയ്യാൻ ഭയങ്കര ഒരു എഫേർട്ടായിരിക്കും. അത് ഇതിന് പല റീസൺസ് കാണും, ശാരീരികമായും മാനസികമായും കുറെ ഫാക്ടേഴ്സ് കാണും ഈ ഒരു ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ വിശപ്പിനോടുള്ള ഒരു അമിത വിശപ്പ് അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെ കുറെ ഫാക്ടേഴ്സ് കാണും. ഓൾ റിലേറ്റഡ് ടു ദ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളായിട്ട് ബന്ധമുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവർക്ക് ആ ഒരു ഫുഡിനോടുള്ള ഒരു സംതൃപ്തി വരാത്തോണ്ട് ചിലപ്പോൾ അവർക്ക് ഒരേ ഒരു ഐറ്റം പിന്നെയും കുറെ കൂടെ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്, ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. പല പല സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽസ് പലതായിട്ടാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ഐസ്ക്രീം കഴിക്കാനും ടെംപ്റ്റേഷൻ കാണും, ചിലപ്പോൾ അവർക്ക് ഡോണറ്റ്സ് കഴിക്കാനായിരിക്കും ടെംപ്റ്റേഷൻ, പിന്നെ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, നിർത്താൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഈ കൊഴുപ്പ് പിന്നെയും പിന്നെയും അടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നഫായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയും എക്സസൈസും ഇല്ലാത്തതുകൊണ്ടും ഈ ഒരു ബാലൻസ് കറക്റ്റ് ആകാത്തതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും സ്വീറ്റ് അല്ലെങ്കിൽ സോൾട്ടി സേവറി ഐറ്റംസ് പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതേ സമയത്ത് ഈ ഹൈ കണ്ടന്റ് ഓഫ് പ്രോട്ടീൻ, വാട്ടർ അല്ലെങ്കിൽ ഫൈബർ ഉള്ള ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സാലഡ് വിത്ത് സെലറി ആൻഡ് ക്യൂക്കുംബറും ക്യാരറ്റ്സ് ഒക്കെ ഉള്ള ഒരു സാലഡ്, മോർ ഫൈബർ ഉള്ളത്, മോർ വാട്ടർ കണ്ടന്റ് ഉള്ള സാലഡ് കഴിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ബോയിൽഡ് എഗ്സ് സാലഡിനകത്തുള്ള അങ്ങനത്തെ ഒരു മിക്സ്ഡ് സാലഡ് വിത്ത് ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് വിത്ത് സം പ്രോട്ടീൻ, സം ലെഗ്യൂംസ്, നട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാലഡ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് അടക്കാൻ പറ്റും, തൃപ്തി വരും, സംതൃപ്തി വരും.
തൃപ്തി വരുന്ന ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ ഒരു ദശകത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു.
കറക്റ്റ്, ദാറ്റ് വിൽ ബി ദ കീ.
ഓക്കെ, ഇനി 30 മുതൽ 40 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഡോക്ടറിന് തോന്നിയിട്ടുള്ളത്?
ഈ ഒരു ദശകത്തിൽ അവർക്ക് ജീവിതത്തിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അത് ജോലിയിലാകാം, അല്ലെങ്കിൽ ലൈഫിലാകാം, അല്ലെങ്കിൽ കരിയർ വൈസ് ആകാം. അവർക്കപ്പം ആ സമയത്ത് കൂടുതലും ലൈഫിന്റെ പല സ്ട്രെസ്സുകൾ, പല ജീവിത പ്രയാസങ്ങളാണ്, വെല്ലുവിളികൾ അവരേറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. ഫുഡ് ഇപ്പം പലപ്പോഴും ഒരു അഡിക്ഷനായി മാറും. കാരണം അവർ നേരത്തെ ഇതിനുള്ളൊരു സിഗ്നൽസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ഓക്കെ, സ്വീറ്റ് കഴിച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും, അല്ലെങ്കിൽ ഫ്രൈഡ് ഫാറ്റി ഫുഡ്സ് കഴിച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും, ഒരു ബൗൾ ഓഫ് ചിപ്സ് കഴിച്ചാൽ ഐ വിൽ ഫീൽ, യുനോ, ഐ ഫീൽ ഗുഡ്. അങ്ങനെ ഒരു സിഗ്നൽ അവരുടെ ശരീരത്തിൽ ഓൾറെഡി അവർക്ക് കിട്ടിക്കഴിഞ്ഞു. നേരത്തെ ആ ഒരു ലാസ്റ്റ് ഡെക്കേഡിൽ അവർ അനുഭവപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ ബിൽഡപ്പ് ചെയ്താണ് ഇനിയുള്ള ഒരു ഡെക്കേഡിൽ അവർ ഓൾറെഡി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു പെട്ടെന്നൊരു സ്ട്രെസ് സിഗ്നൽ അവരുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ജീവിതത്തിൽ ഒരു ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഫുഡ് അഡിക്ഷനായി മാറുകയാണ്. അപ്പൊ അവർക്ക് ഒരു ഒരു വീക്ക്നെസ് ആവുകയാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു കൺട്രോൾ വരുന്നത് അവരുടെ മനസ്സിന്റെ മനസ്സുറപ്പ് അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ബലം ആ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു കൺട്രോൾ വരാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് ഇസ് റിയലി ഡിഫിക്കൾട്ട്, വിച്ച് മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ ആ ഒരു ഇൻബിറ്റ്വീൻ ഫേസിലാണ്. നമ്മൾ എപ്പോഴും ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഗിവിൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ ശരീരം ഗിവിൻ ചെയ്യുന്നത് ഈ ഒരു വീക്ക്നെസ്സിലേക്കായിരിക്കും നമ്മൾ സ്ലിപ്പ് ചെയ്യുന്നത്. എക്സസൈസ് ചെയ്യത്തില്ല നമ്മൾ ആവശ്യത്തിന്, പിന്നെ ജീവിതത്തിന്റെ ആ ഒരു തിരക്ക് കാരണം നമ്മൾ ആ ഒരു ഒഴുക്കിൽ അങ്ങ് പെട്ടുപോകുമ്പോൾ നമുക്ക് ടൈമില്ല നമ്മുടെ ശരീരത്തിന് നോക്കാൻ, നമ്മളെ കരുതാനുള്ള ടൈമില്ല. അപ്പൊ എന്തെങ്കിലും എടുത്ത് കഴിച്ചു, കൂടുതലും നമ്മുടെ ചുറ്റുവട്ടം ഓഫീസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വെൻഡിങ് മെഷീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കഫേസ് ആയിരിക്കാം, ബിസ്ട്രോസ് ആയിരിക്കാം. ലഞ്ച് മെനീസ് ഒക്കെ ഇപ്പം എന്താ പറയാ, ഇറ്റ് ഇസ് വെരി ചീപ്പ്. $10 നമുക്കൊരു ഫുൾ ലഞ്ച് കിട്ടും. $14 ചിലപ്പോൾ കോഫി ഡിസേർട്ട് കിട്ടും വിത്ത് ലഞ്ച്. $5 കോഫി വിത്ത് കേക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി ടെംപ്റ്റിംഗ് ഓഫേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ആ ഒരു ഒഴുക്കിൽ, നമ്മൾ ജോലിയുടെ ആ ഒരു സ്ട്രെസ് ലോഡിൽ പെടുമ്പോൾ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ ടൈം ഇല്ലാതെ വരും.
ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാവുന്നത് എന്താണ്? ഈ ഒരു ദശകത്തിലുള്ളവരിൽ ഈ ഒരു അഡിക്ഷൻ സാധ്യതയുള്ളതായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാവുന്നത് എന്താണ്?
Again, it comes down to ഒരു പ്ലാനിങ്. അവർക്ക് ആ ഒരു നോളജ്, again, ഇത് goes back to ആ ഒരു early stages. നമ്മൾ പേരൻസ് ആയിട്ട് നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു നോളജ്, ഹെൽത്തി ചോയ്സസ് എന്താണ്, അവർക്ക് പ്ലാൻ ചെയ്ത് ജീവിതത്തിലെ സ്ട്രെസ്സുകൾ മാറത്തില്ല. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ കുറച്ച് പ്ലാൻ ചെയ്ത് അവരുടെ ഫുഡ്, ഹെൽത്തി സ്നാക്സ് റെഡി ടു ഗോ ആയിട്ട് വെക്കുക. തലേന്ന് തന്നെ അടുത്ത ദിവസം ജോലിക്കുള്ള വേണ്ട കാര്യങ്ങൾ പ്രീ പ്ലാൻഡും പ്രീ പ്രിപ്പയർഡ് ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു വീക്ക് പോയിന്റിൽ അവർ പോയി പുറത്ത് പോയി ലഞ്ച് കഴിക്കില്ല. കാരണം അവർക്കൊരു ഹെൽത്തി ലഞ്ച് അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് പെട്ടെന്ന് ആ ഒരു ചിപ്സ് പാക്കറ്റിലേക്ക് നമ്മൾ പോവില്ല. കാരണം യു വിൽ സ്നാക്ക് ഓൺ ആൻ ആപ്പിൾ. ജോലിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേന് ഒരു ഹെൽത്തിയറായിട്ട് ഒരു ഫ്രൂട്ടോ ഒരു ഫൈബറുള്ള എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ നമുക്കപ്പോൾ ആ വിശപ്പിന്റെ സിഗ്നല് നമ്മൾ കാം ഡൗൺ ചെയ്യും.
അപ്പോൾ 1 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവരുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട, പ്രായമനുസരിച്ച് ഓരോ 10 വർഷത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി 40 മുതൽ 50 വരെ വയസ്സുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഡോക്ടർ നിഷ, ഇത് ഏതൊക്കെ രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്?
തീർച്ചയായിട്ടും. അപ്പൊ ഈ നമ്മളിപ്പോ സംസാരിക്കുന്ന ഒരു 5-ാം ദശകത്തിലേക്കാണ്. അപ്പൊ ഈ മധ്യവയസ്കറിൽ നമ്മൾ കാണുന്ന ചേഞ്ചസ് ഇപ്പോഴത്തേന് അവരുടെ എന്താ പറയണ സ്ട്രെസ്സിന്റെ സിഗ്നൽസും അവരുടെ ബോഡിയിലെ ചേഞ്ചസ് ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. അത് അതിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിലും ഇപ്പോഴാണ് നേരത്തെ ചെയ്ത ഡിസിഷൻസിന്റെ ഒക്കെ ഒരു കാച്ചപ്പ് വരുന്നത്. അതിന്റെ ഹിഡൻ പ്രോബ്ലംസ് കൂടുതൽ സർഫേസിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. അപ്പം ഡയബറ്റീസ്, നമുക്കറിയാം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഇച്ചിരി ഷുഗർ, ഇച്ചിരി പ്രഷറൊക്കെ ആർക്കാ ഇല്ലാത്തതെന്ന് എല്ലാവരും തമാശക്ക് പറയും. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിന്റെ ഒക്കെ ഒരു രീതിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാൽ ചോറ് ഇല്ലാതെ മലയാളിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എത്ര അളവിൽ കഴിക്കുന്നു, എത്ര നേരം കഴിക്കുന്നു, അത് നമുക്ക് ചോറ് മാത്രമല്ല അത് എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെയും എക്സസൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും റെഗുലറായിട്ട് സ്ലീപ്പ് ചെയ്യാൻ പറ്റാത്ത ഈ എല്ലാ ഫാക്ടേഴ്സും ക്യുമുലേറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡെക്കേഡാണ് ഈ 40-50 എന്ന് പറയുന്നത്. അപ്പോഴാണ് പ്രഷർ, ഷുഗർ, ഡയബറ്റീസ് എല്ലാം നമ്മൾ കാണുന്നത്, കൊളസ്ട്രോൾ, എല്ലാത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അപ്പോഴാണ് കാണുന്നത്.
അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ രീതികളിൽ ഒരു മാറ്റം വരുത്തേണ്ട സമയമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ട് തോന്നുന്നു.
തീർച്ചയായിട്ടും. ഐ വുഡ് സേ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ആസ് ഏർലി ആസ് യു നോ ബാല്യകാലം. കാരണം അവിടെയാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ നമ്മള് ദർ ഇസ് നോ ഹാം ലൈക്ക് യുനോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ തുടങ്ങിയാലും മതി. ചേഞ്ചസ് ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ചെറിയ ചെറിയ ചേഞ്ചസ്, റെഗുലർ സ്ലീപ് പാറ്റേൺസ്, റെഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്സ്. റെഗുലറായിട്ട് ഈറ്റ് ചെയ്യുന്നത് തന്നെ പലരും ചെയ്യാറില്ല, കാരണം ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ ജോലിയിൽ മാത്രം ഫോക്കസ് കൊടുത്തിട്ട് ഷിഫ്റ്റ് കഴിയുമ്പോഴായിരിക്കും, വീട്ടിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ഭക്ഷണം, ആ ദിവസത്തിന്റെ ആദ്യത്തെ ഭക്ഷണം പലരും കഴിക്കുന്നത്. അപ്പൊ അത് തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മളൊരു സ്ട്രെസ് ഉണ്ടാക്കുകയാണ്. സോ റെഗുലറായിട്ട് ഭക്ഷണം കഴിക്കുക, അനാവശ്യ അല്ലെ അമിതമായി ഭക്ഷണം കഴിക്കുക, അതെല്ലാത്തിലും ഒരു ബാലൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കുറച്ച് കഴിക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള, നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ ആവശ്യം അനുസരിച്ച് ഭക്ഷണം കഴിക്കുക. നമുക്ക് അറിയത്തില്ലെങ്കിൽ ഒരു ജി പി എ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക, ന്യൂട്രീഷനിസ്റ്റിനൊക്കെ കണ്ട് നമുക്ക് വേണ്ട, നമ്മുടെ ശരീരത്തിന് വേണ്ട റിക്വയർമെന്റ്സ് എന്താന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കഴിക്കാൻ ശ്രമിക്കുക.
ഓക്കെ, അപ്പോൾ 40 മുതൽ 50 വരെ വയസ്സ് പ്രായമുള്ളവരിൽ പല സ്വഭാവ രീതികളിൽ തന്നെ പല മാറ്റങ്ങളും ആവശ്യമായിട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ നിഷ, ഇനി 50 മുതൽ 60 വരെ വയസ്സ് പ്രായമുള്ളവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
അപ്പോൾ നമ്മൾ 6-ാം ദശാബ്ദത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ശരീരത്തിൽ വേറെ ചില മാറ്റങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ആസ് യു ആർ പ്രോഗ്രസിംഗ് ടു ഓൾഡർ മെച്ചുവർ ഏജ് ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മസിൽ മാസൊക്കെ ചെറുതായിട്ട് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അതിലൊരു ഒരു നമ്മുടെ മസിൽസൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെന്റ്സ്, അവിടെ നമുക്ക് പ്രോട്ടീൻ്റെ റിക്വയർമെന്റ്സ് ഇച്ചിരി കൂടുതലാകുമായിരിക്കും നമുക്ക്. നമ്മൾ അറിയാതെ തന്നെ ഹോർമോണിൽ വേറെ സ്ത്രീകൾക്കാണെങ്കിൽ മെനോപോസിന്റെ ചേഞ്ചസ് വരാം, ബോൺ മാസിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അറിയാതെ തന്നെ അവരുടെ ഒരു ബോഡിയിൽ ഒരു ചെറിയൊരു ഒരു വീക്ക്നെസ് വരും. ആ ഒരു വേരിയേഷൻ അവരുടെ ബോഡിയിൽ നമ്മൾ കാണും. അപ്പൊ ശരീരത്തിന് ശരീര പ്രവർത്തനത്തിന് വേണ്ടിയ ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് ആ ഉചിത എമൗണ്ടിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ അവിടെ ആ വീക്ക്നെസ് കുറെ കൂടെ ആക്സിലറേറ്റ് ചെയ്യും. കൂടുതൽ സ്പീഡിലായിട്ട് നമുക്ക് വീക്ക്നെസ്സുകൾ അറിയാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ശരിക്കും നമ്മൾ ഫുഡിനോ കുറെ കൂടെ ഫോക്കസ് കൊടുത്ത് ആ ഒരു ടൈം, ബൈ ദാറ്റ് ടൈം ഡിസീസസ് എല്ലാം മോറോലെസ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവർക്ക് എന്തൊക്കെ ഡയബറ്റീസ് ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ആ ഒരു ടൈം പീരീഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എവിഡന്റ്. അപ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരും. ബൈ ദാറ്റ് ടൈം ആപ്പിറ്റൈറ്റും അത്രയും വിശപ്പിന്റെ ആ ഒരു ആഗ്രഹമൊക്കെ കുറഞ്ഞു കാണും. പക്ഷെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീക്ക്നെസ്സിലേക്ക് നമ്മൾ പോകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ പ്രോട്ടീൻ ഫുഡ്സ് പലരും ഇഗ്നോർ ചെയ്യും. അവർ കഴിഞ്ഞാൽ ഫുഡ് ബാലൻസ് കഴിച്ചാൽ മതി. ഇവിടെ ബാലൻസ് അല്ലാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൂടുതലും ഫൈബർ കണ്ടെയ്നിങ് ഫുഡ് അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡ്, മീനുകൾ, പിന്നെ മത്സ്യമാംസങ്ങൾ, വെജിറ്റബിൾസ്, അതൊക്കെ കൂടുതലും നല്ലൊരു ബാലൻസിൽ കഴിക്കാൻ ശ്രമിക്കണം.
അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഷുഗറും മറ്റ് കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഡയറ്റ് ചെയ്ത് വളരെയധികം ഭക്ഷണം കുറയ്ക്കണമെന്നുള്ളൊരു വാദങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഈ ഒരു അവസരത്തിൽ പ്രസക്തമാണ്?
അതാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ന്യൂട്രീഷനിസ്റ്റ് ഒരു ഡയറ്റീഷ്യനെ കണ്ടാൽ ടെയ്ലർ ചെയ്യാൻ പറ്റും. അവരവർക്ക് വേണ്ട ശരീരത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് അവർക്ക് എന്താണ് വേണ്ടത്, ഏത് അളവിൽ വേണം, ആ ഒരു ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ ആ പ്രായത്തിനനുസരിച്ച് ഓരോ അസുഖമുള്ളവർക്കും അതനുസരിച്ചൊരു ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാണ് ഈ സമയത്ത്.
അത്യാവശ്യമാണ്,
പ്രോട്ടീൻ കൂടുതൽ വേണമെന്നാണല്ലോ പറയുന്നത് ഈ മാറ്റങ്ങൾ ഉള്ളത്.
തീർച്ചയായിട്ടും, കാരണം നമ്മുടെ മസിൽ മാസ് കുറയാണ്, നമ്മുടെ ആ ഒരു മസിലിന്റെ സ്ട്രെങ്ത് ഒക്കെ നമ്മൾ കുറയാണ്. അപ്പോഴാണ് നമ്മുടെ ടെൻഡൻസിനൊക്കെ വീക്ക്നെസ് വരുന്നത്, സ്പ്രെയിനുകളൊക്കെ ടെൻഡൻസി കൂടുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് ആ ഒരു എക്സസൈസും വേണ്ട ഒരു ടൈമാണ്. അതിന്റെ ഒരു ബാലൻസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീക്കാകും നമ്മുടെ ശരീരം. അപ്പൊ ഹൈ പ്രോട്ടീൻ വേണം, ഹൈ എമൗണ്ട് ഓഫ് റെഗുലർ എക്സസൈസ് വേണം, റെഗുലർ ഫ്യൂലിംഗ് വേണം, റെഗുലർ സ്ലീപ്പ് വേണം. ആ ഒരു റെഗുലാരിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ആക്സിലറേറ്റ് നമ്മൾ കാണും.
ഡോക്ടർ നിഷ, ഇനി 7-ാമത്തെ ഒരു ദശകത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ 60 മുതൽ 70 വരെ വയസ്സ് പ്രായമുള്ളവരുടെ കാര്യത്തിലും അതിലും മുകളിൽ പ്രായമുള്ളവരുടെ കാര്യത്തിലും എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് പൊതുവായിട്ട് നൽകുന്നത്?
തീർച്ചയായിട്ടും, ഇപ്പൊ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ അഡ്വൈസ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടത് ഇനിയും അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഈ അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശപ്പില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ളൊരു ആഗ്രഹം പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശപ്പ് എല്ലായ്പ്പോഴും വരത്തില്ല, അല്ലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് ഒരു അസ്വസ്ഥത വരും, വയറ്റിലൊരു കമ്പിതോ അല്ലെങ്കിൽ വയറ്റിലൊരു ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരും. അപ്പൊ ചില ഫുഡുകളൊക്കെ അവർ അവോയ്ഡ് ചെയ്യും. അപ്പൊ അഡിക്വറ്റ് ന്യൂട്രീഷൻ പിന്നെയും ഇല്ലായ്മത്തിന്റെ ഒരു അതിന്റെ ഇല്ലായ്മ ഒരു കുഴപ്പം പിന്നെ അത് കാണും. ആവശ്യത്തിൽ അധികം ഭക്ഷണം കഴിക്കുന്നതിന്റെ എല്ലായിരിക്കും ഇവിടെ പ്രശ്നം. ഇവിടെ അഗൈൻ ബാലൻസ്ഡ് ഫുഡ് ഇല്ല, അവർക്ക് വേണ്ടത്ര ഭക്ഷണം അവർ വേണ്ട സമയത്ത് കഴിക്കുന്നില്ല. ആപ്പിറ്റൈറ്റ് ഇല്ലായ്മയും കൊണ്ട് ആസ് എ കോമ്പിനേഷൻ ഓഫ് പുവർ ആപ്പിറ്റൈറ്റും പുവർ ഹങ്കർ റെഗുലറായിട്ട് ഇല്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ അങ്ങ് ദുർബലമായിക്കൊണ്ടിരിക്കും, കൂടുതൽ ഫ്രെയിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഈ അൽസൈമേഴ്സ്, ഡിമെൻഷ്യ, ചില ഫ്രാക്ചേഴ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. സിമ്പിളായിട്ട് അവർ ചിലപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയായിരിക്കും, അല്ലെങ്കിൽ ബസ്സിൽ നിന്നിറങ്ങി രണ്ട് ലിഫ്റ്റ് കയറി താഴെ ഒന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും. പക്ഷെ അപ്പം ചെറുതായിട്ട് ഒരു ചെറിയൊരു വീഴ്ചയിൽ ചെറുതായിട്ടൊന്ന് ലെഗ് സ്ലിപ്പ് ചെയ്തു, അപ്പൊ ഇതാ ഫ്രാക്ചർ വന്നു. ഇത് ഒരു 30 വർഷം മുമ്പേ ആയിരുന്നെങ്കിലും നടക്കില്ലായിരുന്നു, അല്ലെങ്കിൽ 10 വർഷം മുമ്പേ ആയിരുന്നെങ്കിലും ഈ ഇതേ ഒരു ഇമ്പാക്ട് വന്നാൽ നടക്കില്ലായിരുന്നു. പക്ഷെ അഡിക്വറ്റ് ന്യൂട്രീഷൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ശരീരം, അവരുടെ മസിൽ എല്ലാം വീക്കായി, അവരുടെ ബോൺസ് എല്ലാം വീക്കായതുകൊണ്ട് ഈ ഫ്രെയിൽറ്റി അവർക്ക് കൂടുതൽ അനുഭവപ്പെടുന്നതാണ്.
അപ്പോൾ ഇതിൽ ഈ 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഒരു ദശകത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നതായി കാണുന്നത്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്പീരിയൻസ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കാണണമെന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഒരു ഫ്യൂവൽ എന്ന രീതിയിൽ മാത്രം കാണാതെ, അത് പലപ്പോഴും പലരും പറയാത്തൊരു കാര്യമാണ്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ ഒരു ദശകത്തിൽ എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്താണ്?
ഈ അതായത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് ഈ ഓൾഡ് ഏജ് വരുമ്പോഴത്തേന് നമുക്ക് വേറെ പല, അതായത് ച്യൂയിങ് പ്രോബ്ലംസ്, സ്വാളോയിങ് പ്രോബ്ലംസ്, അങ്ങനത്തെ പല കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും നമ്മുടെ ഫുഡിനെ, ഫുഡിൻ്റെ എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേങ്കിൽ ഫുഡ് ഒരു ബൈൻഡിങ് ഫോഴ്സ് ആണ്, നമ്മുടെ ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്യാനും ആൾക്കാരായിട്ട് ഇടപെടാനും എല്ലാം ഫുഡ് ഒരു കോമൺ ബൈൻഡിങ്, ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. അതുകൊണ്ട് തന്നെ വി ഷുഡ് റിമെമ്പർ ദാറ്റ് യുനോ ഫുഡ് ഒരു, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യുവർ സോഴ്സ് ഓഫ് എനർജി. നമുക്ക് ഇപ്പം ഭക്ഷണം കഴിച്ച് ഇന്ന് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ആരോഗ്യം മാത്രമല്ല, നമ്മളെല്ലാവരെയും ബൈൻഡ് ചെയ്യുന്ന, എസ്പെഷ്യലി മലയാളീസ് നമുക്കറിയാം, നമ്മൾ ഒരു 5 മലയാളികൾ കൂടി കഴിഞ്ഞാൽ അവിടെ ഡെഫിനറ്റ്ലി ഒരു ഒരു ഗെറ്റ് ടുഗെദർ കാണും, ഒരു മീൽ കാണും, ഒരു ഒരു ഓണം പോലെ നമ്മൾ കൂടും എവിടെ ചെന്നാലും. ഫുഡ് നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു ഒരു കൾച്ചറൽ എക്സ്പോഷറാണ്. നമ്മൾ എല്ലാ എല്ലാ ടൈമിലും നമ്മളത് ചെയ്യും, നമ്മളൊരു ബൈൻഡ് ചെയ്യുന്ന ഒരു ഒരു ഫാക്ടറാണ്. But we should learn to respect food എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ എല്ലാ ഓപ്പർച്യൂണിറ്റിയും അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക, അത് ഒത്തിരി അങ്ങ് ഫിക്സേറ്റഡ് ആവാതെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഴിക്കാൻ പാടുള്ളൂ, ഇത്രയും കഴിയും, ആ ഒരു ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിനെ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കും. നമ്മുടെ ലിമിറ്റേഷൻസിൽ, നമ്മുടെ ഒരു നമുക്ക് തന്നേക്കുന്ന നമ്മുടെ ഒരു ആ ഒരു റെസ്ട്രിക്ഷൻസിൽ നമ്മൾ ഫുഡിനെ എൻജോയ് ചെയ്യാനും പഠിക്കുക. കാരണം എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ കുറച്ച് എൻജോയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ആ ഫുഡ് കൾച്ചറിൽ.
ഒരു സോഷ്യൽ എൻജോയ്മെൻറ്റും ഭക്ഷണം കഴിക്കുന്ന ഡയറ്റിൻ്റെ ഡയറ്റ് ശ്രദ്ധിക്കുമ്പോഴും എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഡോക്ടർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്.
തീർച്ചയായിട്ടും.
എന്തായാലും ഡോക്ടർ നിഷ ജോൺസൺ പ്രായമനുസരിച്ച് ഭക്ഷണ ക്രമീകരണം നടത്തുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി, താങ്ക് യു വെരി മച്ച്. Want to hear more stories like this? Subscribe to our regular podcasts on iTunes.